എഡിറ്റോറിയൽ. ലാഭം കൊയ്യാനുള്ള ചെയിൻ. തിരക്കാണോ എന്ന ചോദ്യത്തോടെ ഒരു സുഹൃത്ത് അടുത്തേക്ക് വന്നു. തിരക്കൊന്നുമില്ലെന്ന് മറുപടി കിട്ടിയതോടെ അദ്ദേഹം പതുക്കെ വിഷയത്തിലേക്ക് കടന്നു. ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസമായി കരുതുന്നു. തെല്ലൊരു ചമ്മലുണ്ടായിരുന്നു ആ വാക്കുകളിൽ. എങ്കിലും പെട്ടെന്ന് തന്നെ ചമ്മലൊക്കെ നീങ്ങി അദ്ദേഹം വാചാലനായി. ബിസിനസ് ആരംഭിക്കാൻ ചെറിയൊരു തുക മാത്രം നിക്ഷേപിച്ചാൽ മതി, പിന്നെ നാം ആളുകളെ ചേർക്കുന്നതനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലാഭവിഹിതം വന്നുകൊള്ളും. ഞാനും ആദ്യം പേടിച്ചാണ് ചേർന്നത്, ഇപ്പോൾ ലാഭം കിട്ടിത്തുടങ്ങി. ഇങ്ങനെ നീണ്ട സംസാരം അവസാനിച്ചത് ആ ബിസിനസ് ചെയിനിൽ ചേരാനുള്ള ശക്തമായ ക്ഷണത്തോടെയാണ്. അത്തരം ബിസിനസ്സുകളോട് താല്പര്യമില്ലാതിരുന്നതിനാൽ ആലോചിച്ചിട്ട് മറുപടി നൽകാമെന്ന് പറഞ്ഞ് സാഹചര്യം ഒഴിവാക്കി. എന്നാൽ പിന്നീട് ലാഭകരമായ മറ്റൊരു ചെയിൻ സംരംഭത്തെക്കുറിച്ച് ഒരു സഹോദരി ഒരിക്കൽ പങ്കുവയ്ക്കുകയുണ്ടായി. അവർ അപ്രതീക്ഷിതമായി ഒരു പഴയ സഹപാഠിയെ കണ്ടുമുട്ടി. അദ്ദേഹം ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമായിരുന്നു അപ്പോൾ. സംസാരത്തിനിടെ ഈ ക്രൈസ്തവ സഹോദരി അവസരോചിതമായി ദൈവവചനങ്ങളും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചില സാക്ഷ്യങ്ങളും സഹപാഠിയുമായി പങ്കുവച്ചു. അക്രൈസ്തവനായ സഹപാഠിക്ക് അത് അനിഷ്ടകരമാകുമോ എന്ന ശങ്കയുണ്ടായിരുന്നു. എങ്കിലും സുഹൃത്തിനോടുള്ള സ്നേഹം നിമിത്തം അതൊന്നും കാര്യമാക്കിയില്ല. എന്തായാലും സുഹൃത്ത് ഏറെ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയുമാണ് ആ സഹോദരിയുടെ വാക്കുകൾ കേട്ടത്. പിന്നീട് പ്രതിസന്ധികളെ അദ്ദേഹം കൂടുതൽ ദൈവാശ്രയബോധത്തോടെ നേരിടാൻ തുടങ്ങി. ഇടയ്ക്കിടെ ദൈവവചന സന്ദേശങ്ങൾ മൊബൈൽ ഫോൺ വഴി അയക്കാൻ ഈ സഹോദരിയോട് ആവശ്യപ്പെടും. നാളുകൾ കഴിഞ്ഞപ്പോൾ സമാനമായ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരാളായി അദ്ദേഹം മാറി. ആ സഹോദരി പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: വാസ്തവത്തിൽ അദ്ദേഹത്തോട് ദൈവവചനവും യേശു സ്നേഹവും പങ്കുവച്ചപ്പോൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടത് ഞാനാണ്. കാരണം വിചാരിച്ചതിനേക്കാളേറെ ഭൗതികവും അതിനേക്കാളുപരി ആത്മീയവുമായ അനുഗ്രഹങ്ങളാണ് എനിക്ക് ലഭിക്കുന്നത്. മാത്രവുമല്ല, ആവശ്യമുണ്ടെന്ന് കാണുന്ന ആരോടും സുവിശേഷം പറയാനുള്ള ആത്മധൈര്യവും വർദ്ധിച്ചു. നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:33 എന്ന വചനത്തിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ കൂടുതൽ വ്യക്തമായി. യഥാർത്ഥത്തിൽ ആ യുവതി തൻ്റെ സുഹൃത്തിലൂടെ ദൈവരാജ്യത്തിന് വേണ്ടി നിക്ഷേപം നടത്തുകയായിരുന്നു. ആ നിക്ഷേപം പലരിലേക്കുമെത്തി. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും സ്വർഗം അത് കണ്ടു. അതിനെല്ലാമുള്ള ലാഭവിഹിതം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ആദ്യം അല്പം ക്ലേശിച്ചാണ് അവർ തൻ്റെ നിക്ഷേപം നടത്തിയത്. പക്ഷേ യഥാകാലം അതിൽ നിന്ന് നല്ല ലാഭം കൊയ്തുകൊണ്ടേയിരിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി അല്പം നഷ്ടം സഹിച്ചും നിക്ഷേപം നടത്തുക. കാരണം യേശുവിൻ്റെ വാഗ്ദാനം ഇതാണ്: എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. മർക്കോസ് 10:29-30. ദൈവരാജ്യത്തിന് കീഴിൽ ലാഭത്തിൻ്റെ ഈ ചെയിനിൽ പങ്കാളികളാകുന്നത് എത്രയോ ശ്രേഷ്ഠം. കർത്താവേ, ദൈവരാജ്യത്തിനു വേണ്ടി നഷ്ടം സഹിച്ചും അധ്വാനിക്കാനും അതുവഴി അനുഗ്രഹീതരായിത്തീരാനും ഞങ്ങളെ സഹായിച്ചാലും ആമേൻ.